റോമാ ലേഖനത്തിലെ 12 അധ്യായത്തിന്റെ 2 വചനം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ.
നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം, ദൈവം നമ്മളെ സൃഷ്ടിച്ച് തന്റെ ഛായയിലും സാധ്യത്തിലും സൃഷ്ടിച്ച് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മോട് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യമാണ് എന്റെ ഹൃദയത്തിൽ എപ്പോഴും വരുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന് എല്ലാവരെ കുറിച്ചും എല്ലാ മനുഷ്യരെ കുറിച്ചും ഒരു പൊതുവായ ഇഷ്ടമുണ്ട്. ആരും നശിച്ചു പോകാതെ നിത്യജീവന്റെ ഉടമകളായി തീരണം, എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് ദൈവത്തിന് എല്ലാവരെയും കുറിച്ചുള്ള ഇഷ്ടമാണ്, എല്ലാ മനുഷ്യരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണത്. എന്നാൽ അടുത്ത തലത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലാണ്, സാദൃശ്യത്തിലാണ്. പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വളരുവാൻ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വീഴുവാൻ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളരുവാൻ, വ്യത്യസ്തമായ കഴിവുകൾ അഭിരുചികൾ ഒക്കെ ദൈവം നമ്മെ തന്ന്, വി ആർ യുണീക്ക് ഇൻ ദ ഐസ് ഓഫ് ഗോഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. എന്നെ പോലെ വേറൊരാള് ദൈവത്തിന് ഇല്ല. ദൈവത്തിന്റെ സൃഷ്ടിയിലെല്ലാ യുണീക്നെസ് കാണാം, ആ വ്യത്യസ്തത. എല്ലാ ദൈവത്തിന്റെ ഛായയിലായിരിക്കുമ്പോഴും എത്ര മനോഹരമാണ് അല്ലെ ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ അല്ലെങ്കിൽ സ്വർഗം വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഭാഷകൾ, വംശങ്ങൾ, ജാതികളുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് തന്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം നാം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം. എന്നാൽ ഈ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കെ, ഇതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട കാര്യമെന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഭൂമിയിലായിരിക്കുമ്പോൾ അതിനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടക്കുമ്പോൾ, അല്ലെങ്കിൽ നാം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ, ഒരു കാര്യം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമേ നാം വായിച്ചു, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്തിന് അനുരൂപം ആകരുത്. ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്. നാം കാണുന്ന, നാം ജീവിക്കുന്ന, നാം അനുദിനം ഇടപഴകുന്ന ഈ ലോകത്തോട് നമ്മൾ കൺഫോം ആകരുത്, അനുരൂപമാകരുത്. രണ്ടാമത് നടക്കേണ്ട ഒരു കാര്യം, തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. There should be a renewing of mind. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ദൈവം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദേശങ്ങളിൽ കേൾക്കുകയുണ്ടായി, സ്വതന്ത്ര ഇച്ഛയുള്ള ഒരു മനുഷ്യൻ. ഈ മനസ്സ് എന്ന്, ഞാൻ ആ മനസ്സിന്റെ കാര്യത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ മനസ്സ് ദൈവം എന്തിനാണ് തന്നിരിക്കുന്നത്? മനസ്സിലാണ് നമ്മൾ നമ്മുടെ ഇച്ഛ, നമ്മുടെ വിൽ, അത് മനസ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എവിടെയാണ്? അവർ ഡിസിഷൻസ് അല്ലെങ്കിൽ ദ ചോയ്സസ് വി മേക്ക്, നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇച്ഛ മനസ്സിലാണ് ഇരിക്കുന്നത്. ആ വിൽ, ആ ഇച്ഛകൾ നമ്മെ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിലാണ് മനസ്സിന്റെ ഭാവങ്ങൾ ഇരിക്കുന്നത്, മനോഭാവങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെ, മനോഭാവങ്ങൾ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ മനോഭാവങ്ങളുള്ളവരാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ മനസ്സിന്, നമ്മുടെ ഇച്ഛയിരിക്കുന്ന, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന, മനോഭാവങ്ങൾ കൊണ്ടു നടക്കുന്ന മനസ്സിന് ഒരു പുതുക്കമുണ്ടാകണം. There should be a renewing of mind. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം. നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതുക്കം വന്നു. രക്ഷിക്കപ്പെടുന്ന നാളിൽ ഒരു ഹൃദയത്തിനൊരു പുതുക്കം വന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നടന്ന കാര്യം. എന്നാൽ നമ്മുടെ മനസ്സിന് ഒരു പുതുക്കം ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഇൻസ്റ്റന്റേനിയസ് നടക്കുന്നതാണ് ഹൃദയത്തിലുള്ള പുതുക്കം. എന്നാൽ നമ്മുടെ മനസ്സിൽ ഒരു പുതുക്കം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഓവർ ടൈം നടക്കുന്ന, സമയം എടുത്തു നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനൊരു പുതുക്കം എന്ന് പറയുന്നത്. ഈ മനസ്സിനൊരു പുതുക്കം ഉണ്ടായാൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും അത് ചെയ്യുവാനും കഴിയത്തുള്ളൂ. ദൈവം നമുക്ക് മനസ്സ് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹൃദയം മാത്രമല്ല മനസ്സ് തന്നിരിക്കുന്നത്, മനസ്സിലാണ് നമ്മൾ ചിന്തകൾ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ വിചാരങ്ങൾ മനസ്സിലാണ്, ഈ ചിന്തകളാണ് പിന്നെ പ്രവൃത്തികളായി പുറത്തേക്ക് വരുന്നത്. ചിന്തകൾ പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരുന്നു. ആറ്റിറ്റ്യൂഡ്സ് ആണ് ആക്ഷൻസിനെ ഉണ്ടാക്കുന്നത്. ചിന്തകൾ പ്രവൃത്തികളെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം മനസ്സിലാണ് നടക്കുന്നത്. അപ്പം പ്രവൃത്തി പദത്തിൽ ഒരു കാര്യം വരണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ അത് മനസ്സിൽ, അത് ചിന്തയായി വന്നാൽ മാത്രമേ പ്രവൃത്തിയായിട്ട് വരത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെങ്കിൽ ഈ മനസ്സ് ദൈവത്തിന് ആവശ്യമാണ്. പക്ഷേ ഈ മനസ്സിനൊരു പുതുക്കം വരണം. കാരണം പാപത്തിൽ ജനിച്ചു വീണ നമ്മൾ പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ ദൈവം ഒരു പുതിയ ഹൃദയം, ഹൃദയത്തിൽ വെളിച്ചം പ്രകാശിച്ചപ്പോൾ ഒരു പുതുക്കം വന്നു. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തി എടുക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. ഇതിന്റെ ഒരു, ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത കാണാൻ ദൈവജനത്തിൽ വളരെ നല്ലൊരു ഉദാഹരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും കേട്ടിട്ടുള്ളതാണ്. രണ്ട് സ്ത്രീകളെ കുറിച്ച് ലൂക്കോസിന്റെ പത്തിൽ പറയുന്നുണ്ട്. ആ വചന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ 10:38 മുതലുള്ള വചനങ്ങൾ. മാർത്തയുടെയും മറിയയുടെയും ഒരു വീട്ടിൽ യേശു കടന്നു വന്നു. അവിടെയുള്ള രണ്ടു പേരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിന്നെ 38 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം.
പിന്നെ അവർ യാത്ര പോകുകയും അവരൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കല്ലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടു, മനസ്സ് കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം എടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കയില്ല.
ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികളെ കാണുകയാണ്. മാർത്ത, മറിയ, ഒരു വീട്ടിൽ തന്നെ ഉള്ളവർ സഹോദരിമാരാണ്. അവരുടെ വീട്ടിൽ യേശു കടന്നു വന്നിട്ടുണ്ട്. സാഹചര്യങ്ങളൊക്കെ, യേശു ആ വീട്ടിലുണ്ട്. മാർത്ത ഈ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ 40-ാം വചനം ശ്രദ്ധിച്ചാൽ പറയുന്നത് മാർത്തയെ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. വളരെ ശുശ്രൂഷയാൽ കുടുങ്ങിയിട്ട് അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് മാർത്ത വാസ് കംബേർഡ്, അല്ലെങ്കിൽ ഈ NASB വേർഷൻ എഴുതിയിരിക്കുന്നതാണ് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ്. മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ കുഴങ്ങുക, ഇത് മനസ്സിന്റെ ഒരു ഭാവമാണ്, മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഡിസ്ട്രാക്റ്റഡ് ആകുക എന്നുള്ളത്, അല്ലെ? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുക. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്ട്രാക്റ്റഡ് ആകുന്നതിന്റെ ഓപ്പോസിറ്റാണ് കോൺസെൻട്രേറ്റ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളത് ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന പിള്ളേരെയാണ്, അല്ലെ? ഡിസ്ട്രാക്റ്റഡ് ആകരുത്, അല്ലെങ്കിൽ ശ്രദ്ധ മാറിപ്പോകരുത് എന്ന് നമ്മൾ പിള്ളേരോട് എപ്പോഴും എപ്പോഴും പറയും. പിള്ളേരെ പഠിക്കാനിരുത്തി കഴിയുമ്പം ഇച്ചിരി സമയം ഇരിക്കും, 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ ശ്രദ്ധ മാറിപ്പോയി. പഠിക്കാനിരുത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് കളിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും ശരിയാകത്തില്ല, പിന്നെയും കൊണ്ടേയിരുത്തും, പിന്നെ അവർ മാറിപ്പോകും. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രായമായ നമുക്കും വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മനസ്സിന്, ഈ മനസ്സിനാണ് ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത്. വളരെ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഓവർ ടൈം അതൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. ഇവിടെ മാർത്തയുടെ ഹൃദയം ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. പിന്നെ അതുകൊണ്ട് നടക്കുന്ന കാര്യം, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ആ വ്യക്തി എന്ത് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? ഷീ ഫീൽസ് ലോൺലി. എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു. ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാള് അടുത്ത് എത്തി നിർത്തുന്ന ഒരു 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 തലമാണ് ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. ആരും ഇല്ല. അവിടെ കർത്താവ് തൊട്ടെടുത്തുണ്ട്, സഹോദരി തൊട്ടെടുത്തിട്ടുണ്ട്, എങ്കിലും ഈ മാർത്തയ്ക്ക് ഫീൽ ചെയ്യാണ് എന്നെ തനിച്ചു വിട്ടിരിക്കുക, ഞാൻ ലോൺലിയാണ്, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയായ ഒരു വ്യക്തി ഒരു ലോൺലിനെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്, കർത്താവേ എന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ, എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. കർത്താവേ എന്ന് വിളിച്ച് മാർത്ത കർത്താവിനോട് കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ വാക്കിന്റെ അർത്ഥം ലോർഡ്, ഹീസ് ലോർഡ്, അവൻ എന്റെ യജമാനനാണ്, എന്റെ മേൽ സകല അധികാരവുമുള്ള ഒരാളാണ് കർത്താവ് എന്ന് പറയുന്നത്. ഞാൻ നിന്റെ ദാസനാണ്, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ് കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. കർത്താവ് എന്ന വാക്കിന് വെറും വാക്ക് മാത്രമല്ല, യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ അങ്ങയുടെ ദാസനാണ്, നീ എന്തു പറഞ്ഞാലും, ഹീസ് ലോർഡ്, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഈ യജമാനനോട് ഒരു ദാസൻ കൽപ്പിക്കുന്നത് പോലെ ഇവിടെ മാർത്ത കർത്താവിനോട് കൽപ്പിക്കുകയാണ്. കൽപ്പിച്ചാലും ആ തിരിച്ചു നോക്കി, ഒരു ഡിസ്ട്രാക്റ്റഡ് മനസ്സുണ്ടെങ്കിൽ, ഒരു കുഴങ്ങിയ മനസ്സുണ്ടെങ്കിൽ അത് ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും. പിന്നെ മാത്രമല്ല, കർത്താവ് അടുത്തിരിക്കുമ്പോൾ കർത്താവിനെ കൊണ്ട് കൽപ്പിക്കുന്ന ഒരു, കർത്താവിൽ നിന്ന് വിളിച്ച് കൽപ്പാവിനോട് കൽപ്പിക്കുന്ന ഒരു അവസ്ഥ. കർത്താവിനോട് ഒരിക്കലും നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരിക്കല് ഒരു മിഷൻ കോൺഫറൻസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസൻ കർത്താവിനെ അനുസരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആയിരിക്കുന്ന ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. പത്രോസിന് ദൈവം വെളിപാട് കൊടുത്തു, നീ ജാതികളിടയിൽ പോയി സുവിശേഷം പറയണം. വെളിപാടിലൂടെയാണ് സംസാരിച്ചത്. അപ്പൊ പത്രോസ് പറഞ്ഞു, നോ ലോർഡ്, എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഈ സഹോദരി സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള താല്പര്യമുണ്ട്, യേശു കർത്താവാണെന്ന് അറിഞ്ഞു, കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു. പക്ഷേ ചെയ്യാൻ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു തീരുമാനമെടുക്കാൻ, മനസ്സിൽ തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ദേവദാസൻ ഒരു പേപ്പറിൽ രണ്ട് വാക്കുകൾ എഴുതി കൊടുത്തു, നോ ലോർഡ്, ഇല്ല കർത്താവേ, എന്നിട്ട് പറഞ്ഞു നീ ഇത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇതിൽ ഒരു വാക്ക് നീ വെട്ടിക്കളയണം, ഒന്നെങ്കിൽ നോ അല്ലെങ്കിൽ ലോർഡ് നീ കട്ട് ചെയ്ത് കളയണം. ഞാനും പോയി മാറിയിരുന്ന് പ്രാർത്ഥിക്കാം. അല്പസമയത്തിന് ശേഷം ഈ ദേവദാസൻ ഈ സഹോദരി അടുത്ത് വന്നപ്പോൾ സഹോദരി പറഞ്ഞു, എനിക്ക് മനസ്സിലായി സഹോദരി, ആ നോ വെട്ടിക്കളഞ്ഞിട്ട് ലോഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. നോ ലോഡ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. യേശു കർത്താവാണെങ്കിൽ അവനോട് നോ ലോഡ് എന്ന് ചേർക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ നോ പറയാം, വി ക്യാൻ സേ നോ ടു ദ ലോഡ്, ബട്ട് യു ക്യാൻ സേ നോ ലോഡ്, ഇല്ല കർത്താവേ എന്ന് നമുക്ക് പറയാം, ഇല്ല എന്ന് പറയാം, പക്ഷെ രണ്ടും കൂടെ ചേർത്ത് പറയാൻ പറ്റത്തില്ല. ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നെങ്കിൽ യെസ് ലോഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ, അവൻ യജമാനനായതുകൊണ്ട് യെസ് ലോഡ്. നോ ലോഡ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇവിടെ മാർത്തയുടെ ജീവിതത്തിൽ അതിനോ കർത്താവിനെ കേൾക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനോട് കൽപ്പിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഈ സമയത്ത് യേശു മാർത്തയുടെ മനസ്സിനെ മനസ്സിലാക്കുന്നുണ്ട്. യേശു എങ്ങനെയാണ് മാർത്തയുടെ മനസ്സിനെ പറഞ്ഞു കൊടുക്കുന്നത്? അതിന്റെ അടുത്ത വചനം 41 വചനം, യേശു നമ്മെ പൂർണ്ണമായി അറിയുന്നു. യേശു മാർത്തയോട് പറഞ്ഞു കൊടുക്കണം, മാർത്തയെ മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും കലങ്ങിയും ഇരിക്കുന്നു. യു ആർ വറീഡ് ആൻഡ് ബോതേർഡ് അബൌട്ട് സോ മെനി തിങ്സ്. ഈ മാർത്തയുടെ മനസ്സിന്റെ അവസ്ഥയാണ് യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അവസ്ഥ ഇതിലൂടെ കാണുവാൻ, ആ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുക, എന്റെ മനസ്സിന്റെ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയാണോ? എന്നാൽ മറിയെ ചൊല്ലി, അപ്പൊ മറിയ ഈ സമയത്ത് എന്താണ്? യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മറിയ ചെയ്ത ഒരു കാര്യം, മാർത്ത ചെയ്യാത്തതും മറി ചെയ്ത ഒരു കാര്യം അതിന്റെ അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നു. 42 വചനത്തില്, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരും അവളോട് അപഹരിക്കില്ല. മറിയ ഇവിടെ നടത്തിയ ഒരു കാര്യം എഴുതുക, മറിയ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി അവിടെ. മേരി ഹാസ് ചോസൺ. ഞാൻ ആദ്യമേ പറയുന്നു, നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഇച്ഛകൾ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സുകൊണ്ടാണ് നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ചൂസ് എന്ത് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഉപേക്ഷിക്കാനും മറ്റത് ചെയ്യാനും നാം തീരുമാനമെടുക്കുന്നത് മനസ്സിലാണ്. യേശു മറിയ നോക്കി പറഞ്ഞു, മറിയ ചെയ്ത കാര്യം എന്താണെന്നറിയോ? അവളൊരു തിരഞ്ഞെടുപ്പ് നടത്തി. എന്താണ്? ഒന്ന് മതി, അല്പമേ വേണ്ടു. എന്നാൽ മാർത്ത ചെയ്തത് എന്താ? പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും ലോൺലി ആയിട്ടും കർത്താവ് ഇരിക്കുമ്പോൾ തന്നെ ഈ അവസ്ഥയിലായിരിക്കുന്നു, ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെയാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം എന്ന് പറയുന്നത്. കാരണം മനസ്സിലാണ് നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. മനസ്സിലുള്ള തിരഞ്ഞെടുപ്പുകളാണ് നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത്. അനവധി കാര്യങ്ങളിൽ കുഴങ്ങിക്കിടക്കുന്ന വ്യക്തികളാണ് നാം എങ്കിൽ, ഒരിക്കലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് പ്രായോഗിക തലത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സിൽ പുതുക്കം വന്നിട്ടില്ലാത്തതുകൊണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ട എന്ത് കാര്യമാണ്? എന്റെ മനസ്സിന് പുതുക്കം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഇത്ര എങ്ങനെയാണ് എന്റെ മനസ്സിലുള്ള ചിന്ത, എന്റെ ജീവിതം, ഞാൻ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എന്നെ ഒരു സിംപ്ലിസിറ്റിയിലേക്കാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ലാളിത്യത്തിലേക്കാണോ എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ ദിവസം പോലും സങ്കീർണമായി കൊണ്ടിരിക്കുകയാണോ എന്റെ ജീവിതം? മനസ്സിന് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ, മനസ്സിന് പുതുക്കം വരുമ്പോൾ നമ്മുടെ ജീവിതം സിമ്പിൾ ആയിക്കൊണ്ടിരിക്കും. തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് മുൻഗണന ഉണ്ടായിരിക്കും. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുക, അവിടെ അതൊരു തിരഞ്ഞെടുപ്പാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, ഹലോഡ് ബി യുവർ നിന്റെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ രാജ്യം വരണം. ദൈവത്തിന്റെ രാജ്യം വരണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞാൻ തിരിച്ച് പറയുകയാണ്, ഒന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ രാജ്യം വരും. ദൈവത്തിന്റെ രാജ്യം വരുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കും. അപ്പൊ നാം ഓരോരുത്തരും ദൈവത്തിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ മഹത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. അപ്പോഴാണ് ദൈവരാജ്യം വരുന്നത്, അപ്പോഴാണ് ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്നത്. എന്നാൽ ഈ മനസ്സ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനസ്സിലൊരു പുതുക്കമുണ്ടാകണം. സിംപ്ലിസിറ്റിയിലേക്ക് നമ്മൾ നയിക്കപ്പെട്ടിരിക്കണം. നമുക്ക് 131 സങ്കീർത്തനം വായിക്കാം.
യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. ഇസ്രയേലെ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക.
എന്റെ ഒന്നാമത്, യഹോവ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നതുമില്ല. നമ്മെ തന്നെ ശോധന ചെയ്യുക. നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഒക്കെ ഞാൻ ഇടപെടുന്നില്ല. അത് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്, എന്റെ മനസ്സിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ വായിച്ചത്. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ഓൾ ദീസ് തിങ്സ്. ആ ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് നമ്മുടെ ജീവിതം സങ്കീർണമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പുതുക്കപ്പെട്ട മനസ്സ് നമുക്ക് ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സാധിക്കത്തില്ല. ലോകത്തിന് അനുരൂപമായി നാം ആകരുത് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പൊ ഈ സിംപ്ലിസിറ്റിയിലേക്ക് നമ്മുടെ ജീവിതം വരുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ ചോദന ചെയ്യും. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമല്ല. എന്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ്, കുഴങ്ങിയും പിന്നെ വറീഡും ആയിട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സാണെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. കാരണം ഈ മനസ്സിൽ തീരുമാനമെടുത്തേ പറ്റൂ ഞാൻ എന്റെ ജീവിതം സിംപ്ലിഫൈ ചെയ്യാൻ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെ സങ്കീർണതയിലേക്കല്ല, എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ അത്ഭുത വിഷയങ്ങളിൽ ഇടപെടുന്ന കാര്യങ്ങളിലേക്കല്ല, ഒരു സിംപ്ലിസിറ്റിയിലേക്ക് നമ്മുടെ ജീവിതം നയിക്കും. അതാണ് മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം, യേശുവിന്റെ അടുക്കലിരിക്കുക. ഇതിന് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കാൻ, കർത്താവ് യേശു നമ്മളെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ്. ആ വീട്ടിൽ കർത്താവ് ഉണ്ടായിരുന്നു, മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ. എന്നാൽ ഒരു നല്ല വാർത്ത, ഈ മാർത്തയുടെ മനസ്സിന് രൂപാന്തരം വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:2 വായിക്കുന്നു, മാർത്ത ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ മാർത്തയുടെ ജീവിതത്തിൽ വന്നു. എത്ര സമയം എടുത്തു കാണും? യേശുവിന്റെ പരിസ്ഥിതി ജീവിതമായ 3 വർഷത്തിനിടയിൽ തന്നെ ഇത് നടന്നു അല്ലേ? അപ്പൊ അധികം സമയമൊന്നുമില്ല, 1-2 വർഷങ്ങളൊക്കെ എടുത്തേക്കാം. പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ ആ മാർത്തയുടെ ജീവിതത്തിൽ വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിന്റെ അടുക്കൽ എപ്പോഴും ആയിരിക്കണം. ഈ കുഞ്ഞുങ്ങള് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പരീക്ഷാ സമയമൊക്കെ വരുന്നത്, പിള്ളേർക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉള്ള സമയമാണ്, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അപ്പം അമ്മമാരോ അപ്പന്മാരോ ഒക്കെ ചെയ്യുന്നതിനാന്നറിയാം, അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രാക്ഷൻ അങ്ങ് പൊക്കോളും. അതല്ലേ, നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോഴാണ് അവർക്ക് ഡിസ്ട്രാക്റ്റഡ്. അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇത്ര ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴും നമ്മൾ തിരിച്ചുവിടും. ഇത് യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന മനസ്സിനെ മാറ്റാൻ കർത്താവിൽ ആശ്രയിക്കാം. അവൻ നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സഹായിക്കാൻ തയ്യാറാണ്? അവരുടെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാം. ആ ഡിസ്ട്രാക്റ്റഡ് ഒഴിവായാലേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർ ചെയ്യുന്ന കാരണം അവരുടെ ജീവിതത്തിൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെ ഭൂമിയിലുള്ള ഭൗമിക പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ കർത്താവ് എത്രമാത്രം നമ്മുടെ കൂടെ ഇരുന്ന് ഈ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി അല്ലേ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും സൂക്ഷിക്കുവാൻ. നമ്മുടെ മനസ്സ് സർപ്പഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ കർത്താവ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. ഈ മാർത്തയെ സഹായിച്ചതുപോലെ നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം, പക്ഷെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്താണ്? ഐ വിൽ സിംപ്ലിഫൈ മൈ ലൈഫ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെ ഒരു ലാളിത്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും സമയം കിട്ടത്തില്ല. നമ്മൾ തിരക്കുകളിൽ പെട്ടുപോകും, ഡിസ്ട്രാക്റ്റഡ് ആവും. ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം സഹായിക്കാൻ തയ്യാറാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട ആ കാര്യം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പുതുക്കം വരും. വിൽ ബി ട്രാൻസ്ഫോംഡ്. എന്തൊരു ഗ്ലോറി ആയിരിക്കും! ഈ ട്രാൻസ്ഫോംഡ് മൈൻഡാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ മനസ്സിലേക്ക് ദൈവിക ചിന്തകൾ ഇട്ടുതരും ദൈവം. ഈ ചിന്തകൾ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റും. നാം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. അതിന്റെ ഗ്ലോറി ഭയങ്കരമായിരിക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ രാജ്യം വന്ന് ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്നത്. നാം ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് വ്യക്തിപരമായ ഇഷ്ടമുണ്ട്. നാം ഓരോരുത്തരെയും കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ഇഷ്ടങ്ങളുണ്ട്. നാം ആയിരിക്കുന്ന ഈ സഭയെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ ഈ ഇഷ്ടങ്ങളെല്ലാം നിറവേറണമെങ്കിൽ നമ്മുടെ മനസ്സ്. അതുകൊണ്ടാണ് ദൈവജനത്തിൽ കൂടെ കാണുന്നു, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഈ ഒരു മനത്വം, ഈ ഒരുമനത്വം വന്നില്ല എങ്കിൽ, ഈ മനസ്സിന് രൂപാന്തരം വന്നില്ല എങ്കിൽ, ഹൃദയത്തിൽ രൂപാന്തരം വന്നു, വീണ്ടും ജനിച്ചവരാണ്. ഈ മനസ്സിന് രൂപാന്തരം വന്നില്ല, ഒരിക്കലും ഒരു വണ്ണസ് ഉണ്ടാകത്തില്ല, ഒരു വണ്ണസ്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഡിവിഷൻസ് ഉണ്ടാകുന്നത്. വിശ്വാസികളുടെ ഇടയിൽ തന്നെ, കുടുംബങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ സഭകളിൽ തന്നെ, സഭകളിൽ തന്നെ ഇത്രമാത്രം ഡിവിഷൻസ് ഉണ്ടാകേണ്ട കാരണം ഹൃദയത്തിൽ വന്ന മാറ്റത്തിന്റെ കുറവൊന്നുമല്ല, വീണ്ടും ജനിച്ചവർ തന്നെയാണ്. പക്ഷെ ഈ മനസ്സിന് പുതുക്കം വരാത്തതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പൊ മനസ്സ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഒരു പുതുക്കത്തിനായിട്ട് നമ്മുടെ മനസ്സിനെ ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ബുദ്ധിക്കൊത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഇടപെടാതിരിക്കുക. മേക്ക് അവർ ലൈഫ് സിമ്പിൾ. ദ ചോയ്സസ് വി മേക്ക്, നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തെ സിംപ്ലിഫൈ ചെയ്യട്ടെ. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവമേ സഹായിട്ടെ. കണ്ണുകളിലടക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന നിന്റെ ലക്ഷ്യം, നിന്റെ മനസ്സിലുള്ള പദ്ധതി, നിന്റെ മനസ്സിലുള്ള പ്ലാൻ കർത്താവേ, അത് ഞങ്ങളുടെ നാശത്തിനുള്ളതല്ല, ഞങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. ഇറ്റ്സ് എ ഗ്ലോറിയസ് പ്ലാൻ യു ഹാവ് അബൌട്ട് ഈച്ച് വൺ ഓഫ് അസ്. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. നീ ആ മാർത്തയെ സഹായിച്ചതുപോലെ, കർത്താവേ, അവളുടെ കുറവ് കാണിച്ച് സഹായിച്ചതുപോലെ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കുന്നതായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം സിംപ്ലിഫൈ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമ മഹത്വം എടുക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഇൻ ജീസസ് നെയിം വി പ്രേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ